അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ അവനൊപ്പം കൂടിയിരിക്കുന്നവരോട് ദേഷ്യത്തിൽ സംസാരിച്ചു. പറഞ്ഞു, നമ്മുടെ ഉപമ ഏതുപോലെയാണ്? ശമ്മിൻ കൽബക യഅകുൽക, പണ്ടൊരു പഴഞ്ചൊല്ലിൽ പറഞ്ഞതുപോലെയാണ്, നിന്റെ നായയെ നീ നന്നായി തീറ്റിപ്പോറ്റുക, അവസാനം അത് നിന്നെ തന്നെ കടിച്ചു തിന്നു എന്നു പറഞ്ഞതുപോലെയാണ് കാര്യം. അവൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? മുഹാജിറുകളെയാണ്. കൽബ് എന്നതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് മുഹാജിറുകളെയാണ്. എന്നിട്ട് അവൻ പറഞ്ഞു, അനാ വല്ലാഹി ലഇൻ റജഅനാ ഇലൽ മദീനതി ലയുഖ്രിജന്ന ലഅസ് മിൻഹൽ അസല്ല, മദീനയിലേക്ക് നാം തിരിച്ചുപോയാൽ പ്രതാപികളായ മദീനക്കാർ മക്കക്കാരെ പുറത്താക്കുക തന്നെ ചെയ്യും. നാം മദീനക്കാർ മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളായ മുഹാജിറുകളെ മുസ്ലിമീങ്ങളെ പുറത്താക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അവനൊപ്പം കൂടിയവരോട് പറഞ്ഞു, ഹാദാ മാ ഫഅൽതും ബി അൻഫുസികും, ഇത് നിങ്ങൾ സ്വയം വരുത്തി വെച്ച വിപത്താൻ. അഹ്ലൽതുമൂഹും ബിലാദക്കും, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഇവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. വഖാസംതുമൂഹും അംവാലക്കും, നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ പകുത്തു കൊടുത്തു. അമാ വല്ലാഹി ലൗ അംസക്തും അൻഹും മാ ബിഐദീകും ലതഹവ്വലു ഇലാ ഗൈരി ദാരികും, നിങ്ങൾ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ അവസാനിപ്പിച്ചാൽ അവർ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോയിക്കൊള്ളും. ഫലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ലാഹ് ഹത്ത യൻഫദ്ദു മിൻ ഹൗലിഹ്, അതുകൊണ്ട് റസൂലുള്ളയുടെ ചുറ്റുമിരിക്കുന്ന ആളുകൾ അവർക്ക് മേൽ ഇനി നിങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല, അവരെ സഹായിക്കരുത്. സഹായിച്ചാൽ അവരിവിടുന്ന് വേറെ എവിടേക്കെങ്കിലും പോയി രക്ഷപ്പെട്ടുകൊള്ളും. മദീനയിൽ അവരെ നാം ബുദ്ധിമുട്ടിക്കേണ്ടതുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ ഇങ്ങനെ സംസാരിച്ചു. അവൻ ഈ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കുട്ടി സൈദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലുണ്ട്. സൈദ് എന്ന് ചെറിയ പ്രായത്തിലാണ്, ഉഹദ് യുദ്ധത്തിൽ 15 വയസ്സുണ്ട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട കുട്ടിയാണ് സൈദ് ഇബ്നു സാബിത്. ചെറിയ പ്രായമാണ്, അതുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ അവൻ കാര്യമായി സൈദിനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. കാരണം അവൻ രഹസ്യമായാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാറുള്ളൂ. സൈദ് ഇബ്നു സാബിത് റളിയല്ലാഹു, സൈദ് ഇബ്നു അർക്കം, സൈദ് ഇബ്നു സാബിത് എന്ന് ഞാൻ പറഞ്ഞത് സൈദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആ വാർത്ത അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അമ്മാവനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിനെ എത്തിച്ചു കൊടുത്തു. സഅദ് ഇബ്നു ഉബാദയോട് സൈദ് പോയി കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സഅദ് ഇബ്നു ഉബാദ റസൂലുള്ളയുടെ അടുക്കൽ ചെന്ന് കാര്യം അവതരിപ്പിച്ചു, നബിയെ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ട് നിന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ദഅനി അദ്രിബു ഉനുക ഹാദാൽ മുനാഫിഖ്, ഈ കപടന്റെ തല ഞാൻ വെട്ടിക്കളയാൻ നബി, എന്നെ വിട്ടാൽ മതി, ഞാൻ അവന്റെ കഥ ഞാൻ തീർത്തു തരാം. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ദഅഹു, നീ അവനെ ഉപേക്ഷിച്ചേക്ക്, അവനെ വെറുതെ വിട്ടേക്ക്. ലാ യതഹദ്ദസു അന്നാസു അന്ന മുഹമ്മദൻ യഖ്തുലു അസ്ഹാബഹ, മുഹമ്മദ് തന്റെ അനുചരന്മാരെ തന്നെ കൊന്നുകളയുന്നുണ്ട് എന്ന് നാളെ ജനങ്ങൾ പറഞ്ഞു വരുത്തും. ഒപ്പം കൂടിയ ആളുകളെ തന്നെ മുഹമ്മദ് ഇതാ കൊന്നുകളയുന്നു എന്ന് മുഹമ്മദ് നാളെ ആളുകൾ നാളെ പറഞ്ഞു വരത്തും, അതുകൊണ്ട് വേണ്ട, അവനെ വെറുതെ വിട്ടേക്ക്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ വിളിപ്പിച്ചു. അവനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവൻ സത്യം ചെയ്തു പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല, ധാരാളം തവണ അവൻ സത്യം ചെയ്തു പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ ഇത്രയധികം തവണ സത്യം ചെയ്തു പറഞ്ഞത് കണ്ടപ്പോൾ റസൂലുള്ളാഹി അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ പറഞ്ഞതാണ് സത്യമെന്ന് വിധിച്ചു. സൈദ് ഇബ്നു അർക്കം പറഞ്ഞത് കളവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. സൈദിനെ വിശ്വസിച്ചില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സൈദിന്റെ വാക്ക് കളവാക്കിയപ്പോൾ സൈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, നബി ഹാദ ഹദ്ദസനി, ഇതാ ഇവൻ പറയുന്നത് ഞാൻ കേട്ടതാണ്, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. സൈദ് ചെറിയ കുട്ടിയാണ്. അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ റസൂലുള്ളയുടെ മുന്നിൽ വെച്ച് അവനെ ആട്ടി, സൈദിനെ ആട്ടി. പക്ഷേ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടുന്നത് പോലെ. ഉടനെ സൈദ് റസൂലുള്ളയുടെ അടുക്കലേക്ക് ഓടി നബിയുടെ അടുക്കൽ പോയി നിന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലദി അൻസല അലൈക നുബുവത ലഖദ് ഖാൽ, അങ്ങയുടെ മേൽ അള്ളാഹു സന്ദേശം അവതരിപ്പിച്ചവനായ അള്ളാഹു തന്നെ സത്യം, നബി അവനത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ അവന്റെ വാക്കാണ് പരിഗണിച്ചത്. അങ്ങനെ സൈദിന്റെ നാട്ടുകാർ ഒപ്പമുള്ള ആളുകളൊക്കെ സൈദിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അദ്ദേഹത്തോട് ചോദിച്ചു, മാ അറത്ത ഇലാഹ, നീ എന്തിനാണ് ഇത് ചെയ്തത്? എന്ത് ആവശ്യമുണ്ടായിരുന്നു? വേണ്ടാത്ത പണിക്ക് നിന്നതല്ലേ എന്ന് അദ്ദേഹത്തെ ആളുകൾ കുറ്റം പറയാൻ തുടങ്ങി. സൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുൻപൊരിക്കലും ഇല്ലാത്ത രൂപത്തിലുള്ള സങ്കടം എന്നെ ബാധിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഒട്ടകത്തിൻ്റെ മുകളിൽ, അതിൻ്റെ ഒട്ടക കട്ടിലിന് മുകളിൽ തന്നെ ഇരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിക്കാത്തതിലുള്ള സങ്കടത്തിൽ തലതാഴ്ത്തിക്കൊണ്ടാണ് പിന്നീട് സൈദ് റളിയല്ലാഹു അൻഹു ആ യാത്രയിലുടനീളം കാണപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ സഹാബികൾക്കിടയിൽ മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ ചെറിയ പ്രശ്നം ഉടലെടുത്തിരിക്കുകയാണ്. അവിടുന്ന് അത് പരിഹരിക്കാനുള്ള ബുദ്ധിപരമായ നീക്കം അവിടുന്ന് നടപ്പിലാക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നര ദിവസം, ഒരു രാവിലെ ഒരു രാത്രി, അടുത്ത ദിവസം രാവിലെ ഏതാണ്ട് സൂര്യൻ നേരെ പോലെ ഉദിക്കുന്നതുവരെ നിർത്താതെ യാത്ര ചെയ്യാൻ സഹാബികളെ വിട്ടു. നിർത്താൻ സമ്മതിച്ചില്ല, തുടർച്ചയായ യാത്ര. എന്തിനാണ് റസൂലുള്ള അങ്ങനെ ചെയ്തത്? പരസ്പരം അവർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നം, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് അവസരം കൊടുത്താൽ ആ പ്രശ്നം കൂടുതൽ വർദ്ധിക്കും. എന്നാൽ വിശ്രമമില്ലാത്ത യാത്ര കൊടുത്തു കഴിഞ്ഞാലോ പരസ്പരം ഇത് ചർച്ച ചെയ്യാൻ അവർക്ക് സമയം കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഗീബത്തും നമീമത്തും കൂടുതൽ ആരുടെ അടുക്കലുണ്ടാവുക? സമയം കൂടുതലുള്ള ആൾക്കാരുടെ അടുത്താണ്. ഒഴിവ് സമയം കൂടുന്നതിനനുസരിച്ച് അവൻ്റെ നാവിൻ്റെ പ്രശ്നം കൂടും, കാരണം വെറുതെ ഇരിക്കാൻ അപ്പം എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയണം, അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ കുഴപ്പങ്ങളുണ്ടാവും. പണിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിനൊന്നും ശ്രദ്ധിക്കാൻ നേരം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമമില്ലാതെ ഒന്നര ദിവസം അവരെ കൊണ്ട് യാത്ര ചെയ്യിപ്പിച്ചു, നിർത്താതെയുള്ള യാത്ര. അങ്ങനെ ഏതാണ്ട് സൂര്യൻ അവരുടെ മേൽ ചൂട് നന്നായി വീഴ്ത്താൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര നിർത്താൻ പറഞ്ഞു. യാത്ര നിർത്താൻ പറഞ്ഞ ഉടനെ, സഞ്ചാരം നിർത്തിയ ഉടനെ അവരെല്ലാവരും കിടന്നുറങ്ങാൻ തുടങ്ങി. അതിനു മാത്രം ക്ഷീണമുണ്ട്. അപ്പൊ നിർത്തിയോടത്തൊന്നും സംസാരിക്കാൻ വയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം സംസാരിക്കാനുള്ള അവസരം കൊടുക്കാതെ അവരെ റസൂലുള്ള തിരക്കിലാക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യാത്രയുടെ മധ്യേ ഇങ്ങനെ ഒരു സ്ഥലത്ത് സംഭടിച്ചിരിക്കുന്ന വേളയിൽ സൈദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഞാനിങ്ങനെ തലതാഴ്ത്തിയിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അരികിൽ വന്നു. ഞാൻ ചെറിയ കുട്ടിയാണ്. റസൂലുള്ള എൻ്റെ ചെവിയിൽ പിടിച്ച് ഇങ്ങനെ ഉരതി, കൈകൊണ്ട് ഉരതി, എന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. സൈദ് പറയുന്നു, فما كان يسرني أن لي بها الخلد في الدنيا. നബിയുടെ ആ ചിരിക്ക് പകരമായി ദുനിയാവിൽ നശ്വരമായി കാലാകാലം ജീവിക്കാമെന്ന് എനിക്ക് വാഗ്ദാനം നൽകപ്പെട്ടാൽ അതിനേക്കാൾ എനിക്ക് വിലപ്പെട്ടതായിരുന്നു റസൂലുള്ളയുടെ ആ ചിരി. നബി എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ചെവിയും പിടിച്ച് കുറച്ചു നേരം അങ്ങനെ നിന്നു. നബി എന്നെ നോക്കി ചിരിച്ചു, ഒന്നും പറഞ്ഞില്ല. റസൂലുള്ള പോയി, തിരിച്ചുപോയി. അവിടുന്ന് പോയ ഉടനെ തന്നെ പിന്നിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. എന്നിട്ട് ചോദിച്ചു, നബി എന്താണ് നിന്നോട് പറഞ്ഞത്? സെയ്ദ് പറഞ്ഞു, എന്നോടൊന്നും പറഞ്ഞില്ല, എന്റെ ചെവി പിടിച്ച് നബി തിരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബ്ഷരി, പേടിക്കണ്ട. അബൂബക്കർ പോയ ഉടനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചതുപോലെ തന്നെ ഉമറും ചോദിച്ചു. ഉമറിനോട് അതേ മറുപടി തന്നെ പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം സുബ്ഹായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഒരു പുതിയ സൂറത്ത് പാരായണം ചെയ്തു, സൂറത്തുൽ മുനാഫിഖൂൻ. ആ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സയ്യിദിനെ സത്യപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചു. ആ സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ, ഇദാ ജാഅക അൽമുനാഫിഖൂന ഖാലു നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. മുനാഫിഖുകൾ നിന്റെ അരികിൽ വന്നാൽ അവർ നിന്നോട് പറയും, നീ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന്. അള്ളാഹുവിനറിയാം നീ അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ്. മുനാഫിഖുകൾ കളവ് പറയുന്നവരാണ് എന്ന് ഞാനിതാ അള്ളാഹു ഇതാ സാക്ഷ്യം വഹിക്കുന്നു. ആ സൂറത്തിന്റെ അവസാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, يقولون هم الذين يقولون لا تنفقوا على من عند رسول الله حتى ينفضوا ولله خزائن السماوات والأرض ولكن المنافقين لا يفقهون. അവര് ഇതാ പറഞ്ഞു കൂട്ടുന്നു, റസൂലിന്റെ ചുറ്റുമുള്ളവർക്ക് നിങ്ങൾ ദാനം നൽകരുത്, അവർക്ക് നിങ്ങൾ സമ്പാദ്യം നൽകരുത്, അവരെ സഹായിക്കരുത്. അങ്ങനെ നിങ്ങൾ അവരെ സഹായിക്കാതെ വിട്ടാൽ അവർ റസൂലിന്റെ അടുക്കൽ നിന്ന് പിന്തിരിഞ്ഞു പോയിക്കൊള്ളും, അവരങ്ങനെ മദീനയിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും പോയിക്കൊള്ളുമെന്ന് അവർ പറയുന്നു. അള്ളാഹുവിന്റെ അടുക്കലാണ് ആകാശ ഭൂമികളുടെ ഖജാനകൾ ഉള്ളത്. എന്നാൽ മുനാഫിഖുകൾ അവർ കാര്യം മനസ്സിലാക്കുന്നവരല്ല. അള്ളാഹു പറയുന്നു, يقولون لئن رجعنا الى المدينه ليخرجن العز منها الاذل ولله العزه ولرسوله وللمؤمنين ولكن المنافقين لا يعلمون. അവർ ഇതാ പറയുന്നു, മദീനയിലേക്ക് തിരിച്ചെത്തിയാൽ പ്രതാപമുള്ളവർ നിന്നെരായ മക്കാരെ പുറത്താക്കുമെന്ന്. അള്ളാഹുവിനും അവന്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാകുന്നു പ്രതാപമുള്ളത്. എന്നാൽ മുനാഫിഖുകൾ കാര്യം തിരിച്ചറിയുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ ആയത്ത് അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സലൂൽ നിസ്കാരത്തിന് പിന്നിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് എന്തായിരിക്കും ആ അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിനോട് ഈ ആയത്ത് അവതരിച്ച കാര്യം പറഞ്ഞില്ല. നബി ചിരിച്ചുകൊണ്ട് പോയത് എന്തുകൊണ്ടാണ്? നിസ്കാരത്തിൽ റസൂലുള്ളാഹി അത് ഓതുന്ന സമയത്ത് പിന്നിൽ സഹാബികൾ ആദ്യമായി ഖുർആൻ കേൾക്കാൻ, സയ്യിദിന്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ആയത്ത് അവതരിപ്പിക്കാൻ, എന്താണോ അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സലൂൽ പറഞ്ഞു എന്ന് സയ്യിദ് പറഞ്ഞത് അതേ കാര്യം റസൂലുള്ള വിശുദ്ധ ഖുർആനായി പാരായണം ചെയ്ത് കേൾപ്പിക്കുകയാണ്. അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സലൂൽ ഈ ആയത്ത് ഇറങ്ങിയതോടുകൂടി അവന്റെ കൂട്ടാളികൾക്കിടയിൽ തന്നെ വഷളായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിനെ വീണ്ടും വിളിപ്പിച്ചു. എന്നിട്ട് റസൂലുള്ള വീണ്ടും ഓതി കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ വിഷയം, മുനാഫിഖുകൾ ഉണ്ടാക്കിയ ആ പ്രശ്നം അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും മനോഹരമായി പരിഹരിച്ചു. അങ്ങനെ അവർ മദീനയിലേക്ക് എത്തുന്നതിന് മുൻപ് തൊട്ടു മുൻപായി ഒരു വലിയ കാറ്റടിച്ചു വീശി, ശക്തമായ ഒരു കാറ്റടിച്ചു വീശി. സഹാബികൾ ആ കാറ്റ് കണ്ടപ്പോൾ ഭയന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖാഫൂഹ, നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഹാദിഹി റീഹു ലിമൗതി മുനാഫിഖ്, ഒരു മുനാഫിഖ് മരിക്കാനുണ്ട്, അതിനു വേണ്ടിയുള്ള കാറ്റാണിത്. അങ്ങനെ അവർ മദീനയിലേക്ക് പ്രവേശിച്ചപ്പോൾ റിഫാഅത്ത് ഇബ്നു സയ്ദ് ഇബ്നു തബൂത്ത് എന്ന മുൻപ് യഹൂദനായിരുന്ന ഒരുത്തൻ, പിന്നീട് മുസ്ലിമായി ആളുകൾക്കിടയിൽ നടന്നിരുന്ന ഒരുത്തൻ, അവൻ മരിച്ച വിവരമാണ് അവർ കേൾക്കുന്നത്. മുനാഫിഖുകളുടെ കൂട്ടത്തിലെ വലിയൊരു നേതാവായിരുന്നു ഇവൻ. അവന്റെ മരണ വാർത്ത കേട്ടുകൊണ്ടാണ് മദീനയിലേക്ക് അവർ പ്രവേശിക്കുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന മുനാഫിഖ്, അവന്റെ മകനുണ്ട് അബ്ദുല്ലാഹ്, അദ്ദേഹം മുസ്ലിമാണ്, സഹാബിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഏറ്റവും മോശമായ വർത്തമാനം പറഞ്ഞ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ, അവന്റെ മകൻ സഹാബിയാണ്, മുഅ്മിനാണ്. അള്ളാഹു ഹിദായത്ത് നൽകുന്നത് ആർക്കാണ് എന്ന് നിങ്ങൾ നോക്കൂ. അദ്ദേഹം മുഅ്മിനാണ് എന്ന് മാത്രമല്ല അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം അദ്ദേഹത്തിൽ നിന്നുണ്ടായി. റസൂലുള്ളയെ കുറിച്ച് ഇത്ര മോശമായ വാക്ക് പറഞ്ഞ വേളയിൽ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ റസൂലുള്ള കൊല്ലുമെന്ന് ചില സഹാബികൾക്കിടയിൽ അഭ്യൂഹം പരന്നു. അപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ, മുനാഫിഖിന്റെ മകൻ, സഹാബിയായ അദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. എന്നിട്ട് നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നഹു ബലഗനി അന്നക തുരീദു ഖത്ല അബ്ദുല്ലാഹി ഖത്ല അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ, എന്റെ വാപ്പയെ നിങ്ങൾ റസൂലെ അങ്ങ് കൊല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന വിവരം എനിക്ക് എത്തിയിരിക്കുന്നു. ഫഇൻ കുൻത ലാ ബുദ്ദ ഫാഇലൻ ഫമുർനി ബിഹ്, അള്ളാഹുവിന്റെ റസൂലെ അവനെ കൊല്ലുക എന്നത്, എന്റെ വാപ്പയെ കൊന്നുകളയുക എന്നത് നിർബന്ധമാണ് എങ്കിൽ ആ കാര്യം നിങ്ങൾ എന്നെ ഏൽപ്പിക്കുക. ഫഅന അഹ്മിലു ഇലൈക റഅസഹ, അവന്റെ തല നബിയെ ഞാൻ നിങ്ങൾക്ക് കൊണ്ടു തരാം. എന്റെ വാപ്പയാണ് അവൻ, എന്റെ വാപ്പയുടെ തല ഞാൻ നബിയെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു തരാം. ഫവല്ലാഹി ലഖദ് അലിമത്തിൽ ഖസ്റജു മാ കാന ലഹാ മിൻ റജുലിൻ അബറ ബിവാലിദിഹി മിന്നി, വാപ്പയോട് ഏറ്റവും നന്നായി പെരുമാറുന്ന മറ്റൊരാൾ, ഖസ്റജിൽ എന്നെക്കാൾ നന്നായി പെരുമാറുന്ന മറ്റൊരാളില്ല എന്ന് എന്റെ നാട്ടുകാർക്കറിയാം. വഇന്നി അഖ്ഷ അൻ തഅമുറ ബിഹി ഗൈരി ഫയഖ്തുല, നബിയെ ഞാനല്ലാത്ത മറ്റാരോടെങ്കിലും അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ കൊല്ലാൻ നിങ്ങൾ കൽപ്പിച്ചാൽ, അങ്ങനെ അദ്ദേഹം എന്റെ വാപ്പയെ കൊലപ്പെടുത്തിയാൽ, ഫലാ തദഉനി നഫ്സി അൻ അൻദുറ ഇലാ ഖാതിലി അബ്ദുല്ലാഹി ഇബ്നു ഉബൈ യംഷി ഫിന്നാസ്, ജനങ്ങൾക്കിടയിൽ എന്റെ വാപ്പയെ കൊന്നയാൾ സ്വൈര്യമായി വിഹരിക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ എന്റെ മനസ്സിന് സഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. അങ്ങനെ ചിലപ്പോൾ ഒരു അബദ്ധത്തിൽ ഒരു മുസ്ലിമിനെ കൊല്ലേണ്ട അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടേക്കാം. അതുകൊണ്ട് എന്റെ വാപ്പയെ കൊല്ലാൻ നിങ്ങൾ വേറൊരാളെ ഏൽപ്പിക്കരുത്, നബി അത് എന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഞാൻ തന്നെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ പ്രയാസമില്ലല്ലോ എന്ന് അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ബൽന തറഫഖു ബി, ഇല്ല നിന്റെ പിതാവിനോട് സൗമ്യമായി നിൽക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വലിയ നേതാവാണ്, മദീനയിലെ വലിയ നേതാവാണ്, അവനെ കൊന്നുകഴിഞ്ഞാൽ അവന്റെ അനുയായികൾ പ്രശ്നമുണ്ടാക്കിയേക്കാം, അതുകൊണ്ട് അവനോട് നാം സൗമ്യമായി നിൽക്കാം. വനുഹ്സിനു സുഹ്ബതഹു മാ ബഖിയ മഅനാ, മുസ്ലിമായി നിൽക്കുന്നിടത്തോളം അവനോട് നാം നല്ല രൂപത്തിൽ തന്നെ പെരുമാറാം. അത് റസൂലുള്ളയുടെ ഹിക്മത്തിന്റെ ഭാഗമായിരുന്നു. അള്ളാഹു ഇബ്നു ഉബൈ ഇബ്നു സലൂൽ വലിയ നേതാവാണ്, അവനെ കൊന്നുകളഞ്ഞാൽ മദീനയിൽ വലിയൊരു പ്രശ്നത്തിന് അത് കാരണമായേക്കാം. അതുകൊണ്ട് റസൂലുള്ള അത് പരിഗണിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ പ്രശ്നത്തിൽ നിന്ന് വിരമിച്ചു. പിന്നീട് അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ തന്റെ വാപ്പയെ മദീനയിലേക്ക് കടക്കുന്നതിന് മുൻപ് തടഞ്ഞു വെച്ചു എന്നെ. എന്നിട്ട് ആ മകൻ മുനാഫിഖായ വാപ്പയോട് പറഞ്ഞു, വല്ലാഹി ലാ തജൂസു മിൻ ഹാഹുനാ ഹത്താ യഅദന ലക റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സമ്മതിക്കുന്നതുവരെ നിങ്ങളെ ഈ വരി കടക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഫഇന്നഹുൽ അസീസ് വ അൻത സലീൽ, അല്ലാഹുവിന്റെ റസൂലാണ് പ്രതാപമുള്ളവൻ, നിങ്ങൾക്ക് ഒരു വിലയുമില്ല, നിങ്ങൾ മഹാനിന്ദ്യനാണ്, ഒരു വിലയുമില്ലാത്തവനാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകിയതിന് ശേഷമാണ് അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ ആ മുനാഫിഖിനെ തന്റെ വാപ്പയെ മദീനയിലേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കുന്നത്. അതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. ഇസ്ലാമാണ് നമ്മുടെ ബന്ധങ്ങളുടെ അടിസ്ഥാനം. കുടുംബ ബന്ധങ്ങളെക്കാൾ നമുക്ക് വലുത് ഇസ്ലാമിക ബന്ധങ്ങളാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ബന്ധമാണ്. പക്ഷെ അതിന്റെ അർത്ഥം എന്തല്ല, കുടുംബക്കാരോട് മോശമായി പെരുമാറണമെന്നല്ല. റസൂലുള്ളയുടെ ഈ ഹദീസിൽ തന്നെ വന്നതുപോലെ അബ്ദുല്ലാഹിബ്നു സലൂൽ മുനാഫിഖുകളുടെ നേതാവാണ്, പക്ഷേ മുനാഫിഖുകളുടെ നേതാവിനോട് അദ്ദേഹത്തിന്റെ മകൻ തൊട്ടു മുൻപ് വരെ പെരുമാറിയിരുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ്, എൻ്റെ നാട്ടുകാരിൽ വാപ്പയോട് ഇത്ര നന്നായി പെരുമാറുന്ന വേറൊരാൾ ഞാനല്ലാതെ ഇല്ല. വാപ്പ മുനാഫിക്കുകളുടെ നേതാവാണ്, പക്ഷെ അതുവരെ അദ്ദേഹം പെരുമാറിയത് ഏറ്റവും നല്ല രൂപത്തിലാണ്. പിന്നീട് ഈ കണ്ട പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ സംസാരം അദ്ദേഹം വാപ്പയോട് നടത്തുന്നത്. ഇതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ വേദനയുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന സംഭവങ്ങളിൽ ഒന്നാണ്. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെട്ട സംഭവമാണത്. ഹാദിഫുൽ ഇഫ്ക് എന്ന പേരിൽ അറിയപ്പെട്ട സംഭവമാണത്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ഉണ്ടായ വ്യഭിചാരാരോപണം. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ, അവർക്കെതിരെ മുനാഫിഖുകളിൽ ചിലരും അറിവില്ലാത്ത സഹാബികളിൽ ചിലർ പോലും അകപ്പെട്ടുപോയ സംഭവം ഹാദിഫുൽ ഇഫ്ക് എന്ന പേരിലാണ് ആ സംഭവം ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത്. സൂറത്തു നൂറിൽ ധാരാളക്കണക്കിന് ആയത്തുകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ വിഷയത്തിലാണ് അവതരിച്ചത്. ഈ സംഭവം ഉണ്ടാകുന്നത് ഗസ്വത്തുൽ മുറൈസിയന് ശേഷമാണ്, അല്ലെങ്കിൽ ഗസ്വത്തു ബനിൽ മുസ്തലിഖ്, നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സന്ദർഭത്തിലാണ് ഈ പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സുദീർഘമായ ഹദീസിൽ അവർ അന്ന് നടന്ന സംഭവങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ബുഖാരിയും മുസ്ലിമും മറ്റ് മുഹദ്ദിസുകളും അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദമായി ഉദ്ധരിച്ച ഹദീസാണത്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പുറപ്പെടാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യാത്രയ്ക്ക് പുറപ്പെടാനോ വേണ്ടി തീരുമാനിച്ചാൽ ഭാര്യമാർക്കിടയിൽ നറുക്കെടുക്കും. ആരെയാണ് ഒപ്പം കൊണ്ടുപോകേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇസ്ലാമിൽ നറുക്കെടുപ്പ് എന്നുള്ളത് അനുവദനീയമാണ്. ഉദാഹരണത്തിന് ഒരു മത്സരം വെച്ച് ഒരു 10 ആൾക്കാർ വിജയിച്ചു, 10 ആൾക്കാർക്ക് ഒരേ രൂപത്തിൽ അവർ വിജയിച്ചാൽ അത് ഒരാൾക്ക് മാത്രമേ സമ്മാനം കൊടുക്കാനുള്ളെങ്കിൽ അവർ 10 പേരെയും വെച്ച് നറുക്കെടുക്കാം. നറുക്കെടുപ്പ് അനുവദനീയമാണ്. ഖുർആനിലും അത് തെളിവ് വന്നിട്ടുണ്ട്, ഹദീസിലും വന്നിട്ടുണ്ട്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ കയറിയപ്പോൾ അദ്ദേഹത്തെ പുറത്തേക്കിടാൻ അവർ തീരുമാനിച്ചത് നറുക്കെടുത്തതിന് ശേഷമാണ്. യൂനുസ് നബിയുടെ ചരിത്രത്തിൽ അത് പ്രസിദ്ധമായി വന്നതാണ്. അങ്ങനെ ആ യുദ്ധത്തിൽ ഗസ്വത്തു ബനുൽ മുസ്തലിഖ് എന്ന ഈ സംഭവത്തിൽ, ആ യുദ്ധത്തിന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ നറുക്കു വീണത് ആയിഷ റളിയല്ലാഹു അൻഹക്കാണ്. അവർക്കന്ന് 15 വയസ്സാണ്. ആയിഷയുടെ വയസ്സ് റളിയല്ലാഹു അൻഹ 15 വയസ്സാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവർ പുറപ്പെട്ടു. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞതുപോലെ ഹിജാബിന്റെ ആയത്ത് അവതരിച്ചതിന് ശേഷമാണ് യാത്ര. അപ്പോൾ മുൻപ് അവർ യാത്ര ചെയ്തിരുന്നത് പോലെയല്ല ഇത്തവണ അവർ യാത്ര ചെയ്യുന്നത്. ഒട്ടകത്തിന് മുകളിൽ വലിയ കുബ്ബ പോലുള്ള ഒരു വലിയ കുബ്ബ, മസ്ജിദിന്റെ കുബ്ബ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതുപോലെയുള്ള ഒരു വലിയ ഹൗദജിന്റെ ഉള്ളിൽ, ഒരു ഒട്ടകക്കട്ടിലിനുള്ളിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ മറക്കുള്ളിലാണ് യാത്ര ചെയ്യുന്നത്. ആ ഒട്ടകക്കട്ടിൽ ഒട്ടകം നിന്നുകഴിഞ്ഞാൽ സഹാബികളിൽ ചിലർ വന്ന് അത് താഴേക്ക് ഇറക്കി വെക്കും. യാത്ര തുടങ്ങാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് ഒട്ടകത്തിന്റെ മുകളിലേക്ക് തന്നെ കയറ്റി വെക്കും. അങ്ങനെ ആ ഒട്ടകക്കട്ടിലിനുള്ളിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ അവർ യാത്ര ചെയ്യുന്നത്. ഹിജാബിന്റെ ആയത്ത് അവതരിച്ചതിന് ശേഷമാണ് ഈ സംഭവത്തിൽ ഭാര്യമാരെ യാത്രകളിൽ ഒപ്പം കൂട്ടുക എന്നത് റസൂലുള്ളാഹിയുടെ സുന്നത്തായിരുന്നു എന്ന കാര്യം കൂടി മനസ്സിലാക്കാൻ പറ്റും. പറയുമ്പോൾ യുദ്ധത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. അതിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയെ ഒപ്പം കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഭാര്യമാരെ ദൂരയാത്രകളിൽ വരെ ഭാര്യമാരെ ഒപ്പം കൂട്ടാം എന്നതിന് ഈ സംഭവം തെളിവാണ്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുമായി പുറപ്പെട്ടു. യുദ്ധം കഴിഞ്ഞു അവർ തിരിച്ചുപോന്നു. അങ്ങനെ തിരിച്ചുപോരുന്ന വഴിമധ്യേ യാത്രക്കിടെ അവർ രാത്രിയിൽ ഒരു സ്ഥലത്ത് തമ്പടിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് വിട്ടുപോകാനുള്ള അനുമതി നൽകി. അതായത് യാത്രക്ക് തമ്പടിച്ച സ്ഥലത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ സംഘത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകാനുള്ള അനുമതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് നൽകി. അങ്ങനെ നബിയുടെ അനുവാദം വന്നപ്പോൾ ഞാനും ഒട്ടകക്കട്ടിലിൽ നിന്ന് പുറത്തേക്കിറങ്ങി. രാത്രിയാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിച്ചു. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് ഇത്തരം കാര്യങ്ങൾ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ അവർ ചെയ്യുക. അറബികൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ പുറമ്പോക്കുകളിലാണ് അത് ചെയ്യുക. പിന്നീടാണ് സഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ പിന്നീട് സ്ത്രീകൾക്കായി വീടിന് തൊട്ടടുത്ത് തന്നെ ബാത്റൂമുകൾ അല്ലെങ്കിൽ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നത് പിൽക്കാലത്താണ്. സഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ അതുണ്ടായിട്ടുണ്ട്, പക്ഷെ ആദ്യകാലത്ത് അത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടി കുറച്ച് അപ്പുറത്തേക്ക് മാറിപ്പോയി. അങ്ങനെ അവർ കാര്യം തിരിച്ചു വരാൻ, ഒട്ടകത്തിന്റെ അടുക്കലേക്ക് തിരിച്ചു വരാൻ നിൽക്കുന്ന സമയത്താണ് അവർ ശ്രദ്ധിച്ചത് അവരുടെ കഴുത്തിലുള്ള മാല കാണാനില്ല. യമനിൽ നിന്ന് കൊണ്ടുവന്ന് മുത്തുകൾ കൊണ്ട് പണി കഴിപ്പിച്ച ഒരു മാലയാണത്. ആ മാല അവരുടെ കഴുത്തിലുണ്ടത് കാണാനില്ല. അപ്പോൾ അത് തിരയുന്നതിനു വേണ്ടി അവർ കുറച്ച് സമയം അവിടെ ചെലവഴിച്ചു. ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായിരിക്കണം, അവരുടെ പ്രായം നാം പരിഗണിക്കണം, 15 വയസ്സാണ്. അതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിയില്ല. ഒപ്പം ഒരാളെ കൂട്ടിയിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് എന്ന് ആരോടും പറയാതെയാണ് അവർ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായതിനു ശേഷം പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ എവിടേക്ക് പോകുകയാണെങ്കിലും ഒപ്പം ഒരാളെ കൂട്ടുമായിരുന്നു തന്നെ. മനുഷ്യന് അനുഭവം ഉണ്ടാകുമ്പോഴാണ് പാഠം പഠിച്ചത്. ഇതാകട്ടെ അവർക്ക് വലിയ പാഠമായ ഒരു സംഭവമാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ അവർ മാല തെരഞ്ഞ് കുറച്ച് സമയം അവിടെ കഴിച്ചുകൂട്ടി. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് യാത്ര തുടരാനുള്ള കൽപ്പന നൽകി. അവർ മാല തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തിരിച്ചു വന്നിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒട്ടകക്കട്ടിൽ സഹാബികൾ അത് എടുത്ത് ഒട്ടകത്തിന്റെ പുറത്തേക്ക് തന്നെ കയറ്റി വച്ചു. അവർ ഉള്ളിലേക്ക് എന്തി നോക്കുകയില്ല, കാരണം അന്യ സ്ത്രീയാണ്, നോക്കാൻ പാടില്ല. അത് അവരുടെ അദബിന്റെ ഭാഗമായിരുന്നു. അവർ വിളിച്ചു ചോദിക്കുകയും ചെയ്തില്ല, കാരണം സ്ത്രീകളോട് നേരിട്ട് സംസാരിക്കുക എന്നത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ്. അവരാകട്ടെ ആയിഷ പുറത്തു പോയത് അറിഞ്ഞിട്ടില്ല. അതോടൊപ്പം ആയിഷ റളിയല്ലാഹു അൻഹ വളരെ ചെറിയ പ്രായമുള്ള സ്ത്രീയാണ്, മെലിഞ്ഞിട്ടാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ തന്നെ കാണാം, അന്ന് അറബികൾ വളരെ കുറച്ച് ഭക്ഷണമാണ് പെണ്ണുങ്ങൾ കഴിക്കുക. ഞാനാകട്ടെ തീരെ തടിയില്ലാത്തയാളാണ്, പ്രായവും കുറഞ്ഞ ആളാണ്. ഒട്ടകക്കട്ടിൽ പൊക്കിയപ്പോൾ അതിന് വലിയ വെയിറ്റ് ഇല്ല. ആയിഷ ചെറിയ പ്രായമുള്ളയാളായതുകൊണ്ട് വെയിറ്റ് പ്രത്യേകിച്ച് കാണില്ല എന്ന നിലക്ക് സഹാബികൾ അത് ഒട്ടകത്തിന് മുകളിൽ കയറ്റിവെച്ചു. അവർ യാത്ര തുടർന്നു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ അവർ തിരിച്ചു വന്നപ്പോൾ ആളുകളെല്ലാം യാത്ര പോയിട്ടുണ്ട്, ആരെയും കാണാനില്ല. അവർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ആരെയും കാണുന്നില്ല. അങ്ങനെ അവരുടെ ഒട്ടകം എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ തന്നെ അവർ ഇരുന്നു. അങ്ങനെ അവിടെ കിടന്ന് അവർ ഉറങ്ങിപ്പോയി. അല്ലേ, ഒരു സ്ത്രീകളുടെ സ്വഭാവങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്, ചില സ്ത്രീകൾക്ക് സങ്കടം വർദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേടി വർദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ഉറങ്ങിപ്പോകും. ചില ആളുകൾക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. അതായിരിക്കാം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സംഭവിച്ചത്. അവരവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, വലൈസ ബിഹാ ദാഇൻ വലാ മുജീബ്, അവിടെ വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് ഒരാളെയും കാണാനില്ല. ശബ്ദമിട്ട് വിളിച്ചതിന് ശേഷം ആരും കാണാനില്ല. അങ്ങനെ അവരവിടെ തന്നെ ഇരുന്നു. അവർ വിചാരിച്ചു, സഹാബികൾ എന്നെ കാണാതെ ആയിക്കഴിഞ്ഞാൽ അവർ എന്നെ അന്വേഷിച്ച് തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ ഒട്ടകം എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ തന്നെ അവർ നിന്നു. അങ്ങനെ അവിടെ കിടന്നുറങ്ങിപ്പോയി. ബനു മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് സഹാബികൾ പോയതിനു ശേഷം അവരുടെ പിന്നിൽ ഒട്ടകത്തിൽ നിന്ന് എന്തെങ്കിലും വീണാൽ അതൊക്കെ ശേഖരിക്കുന്നതിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട സഹാബിയായിരുന്നു സഫാൻ ബിനു المعطل السلمي എന്ന സഹാബി സഫാൻ ഇബ്നു അൽ മുഅത്തൽ അസ്സുലമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം സൈന്യത്തിന്റെ വളരെ പിറകിലായി എന്തെങ്കിലും നഷ്ടപ്പെട്ട് താഴെ വീണ് പോയിട്ടുണ്ടെങ്കിൽ അത് പെറുക്കുന്നതിന് വേണ്ടി അദ്ദേഹം പിന്നിൽ വരുന്നുണ്ട്. അങ്ങനെ സുബ്ഹനോടടുത്ത സമയം ആയപ്പോൾ അദ്ദേഹം നടന്നു വരുന്ന സന്ദർഭത്തിൽ ഒരു ആളിങ്ങനെ കിടക്കുന്ന ഒരാളുടെ രൂപം ദൂരെ നിന്ന് കാണുകയാണ്. അങ്ങനെ അദ്ദേഹം ആരാണ് ഈ കിടക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി അവിടേക്ക് വന്നു നോക്കി. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, ഫഅറഫനി ഹീന റആനി, എന്നെ കണ്ടപ്പോൾ തന്നെ സഫ്വാന് മനസ്സിലായി ഞാൻ ആരാണ് എന്ന്. വകാന യറാനി ഖബ്ല അൽ ഹിജാബ്, ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുൻപ് അവർ എന്നെ കാണാറുണ്ടായിരുന്നു. ആര്? സഫ്വാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം യുവാവാണ്, ചെറുപ്പക്കാരനാണ്, അദ്ദേഹം അന്ന് കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയാകട്ടെ അവരുടെ മുഖത്തുള്ള നിഖാബ്, മുഖം മറക്കുന്ന നിഖാബ്, അത് കാറ്റിലോ മറ്റോ മാറിപ്പോയിട്ടുണ്ട്. ആയിഷയാണ് ഈ കിടക്കുന്നത് എന്നത് കണ്ട് മനസ്സിലായ ഉടനെ സഫാൻ റളിയല്ലാഹു അൻഹു ഉച്ചത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് അദ്ദേഹത്തിന്റെ അദബാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അന്യ സ്ത്രീകളോട് നേരിട്ട് സംസാരിക്കാതെ അവർക്ക് എന്താ അവരോട് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. നേരിട്ട് സംസാരിക്കുന്നവർ ഒഴിവാക്കിയിരുന്നു അന്യ സ്ത്രീകളോട്. അത് അദബിൽപ്പെട്ടതാണ്. അന്യ പെണ്ണുങ്ങളോട് ആവശ്യമില്ലാതെ സംസാരിക്കുക എന്നുള്ളത് അദബില്ലായ്മയാണ്. സുഫാൻ റളിയല്ലാഹു അൻഹ കണ്ട ഉടനെ, റളിയല്ലാഹു അൻഹു ആയിഷയെ കണ്ട ഉടനെ നേരിട്ട് സംസാരിച്ചില്ല. അദ്ദേഹം ഉച്ചത്തിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് സഫ്വാന്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടാണ്. അവർ ഉടൻ തന്നെ ഫഹമ്മർതു വജ്ഹി ബിജിൽബാബി, ഞാൻ ഉടൻ തന്നെ എൻ്റെ മുഖം മറച്ചു. അതിൽ നിന്ന് നിഖാബിന്റെ പ്രാധാന്യം മനസ്സിലാകും. അവർ സഹാബികൾ മുഖം മറക്കുന്നത് എത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആയിഷ പറയുന്നു, വല്ലാഹി മാ കല്ലമനി കലിമ, സഫാൻ എന്നോട് ഒരു വാക്കുപോലും സംസാരിച്ചില്ല. എന്താണ് ഇവിടെ എന്ന് ചോദിച്ചില്ല. എന്തു പറ്റി ഒന്നും ചോദ്യമില്ല. ഫവല്ലാഹി മാ കല്ലമനി കലിമ, എന്നോടൊരു വാക്കുപോലും അദ്ദേഹം പറഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്, സഹാബികളുടെ ഇഫ്ഫത്ത് എത്ര വലുതാണ്! അവർ സ്ത്രീകളുമായി പാലിച്ച മര്യാദ എത്ര വലുതാണ്! മാ കല്ലമനി കലിമ, ഒരു വാക്കുപോലും സംസാരിച്ചില്ല. ഇന്നെത്രയോ ആളുകൾ അല്ലെ, സംസാരം അധികരിപ്പിക്കുന്ന ആളുകൾ, പെണ്ണുങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നത് ഒരു പ്രശ്നം കാണാത്ത ആളുകൾ, അവരിതിൽ നിന്ന് മാതൃക പഠിക്കേണ്ട. വല്ലാ മാ കല്ലമനി കലിമ, ഒരു വാക്കുപോലും എന്നോട് അദ്ദേഹം സംസാരിച്ചില്ല. വലാ സമിഅ്തു മിൻഹു കലിമതൻ غير استرجاع ان لله وانا اليه راجعون എന്ന വാക്കല്ലാതെ മറ്റൊരു ശബ്ദം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടില്ല. അദ്ദേഹം ഉടനെ തന്നെ തന്റെ ഒട്ടകത്തെ മുട്ടുകുത്തി താഴ്ത്തു വെച്ചു. ഞാൻ ആ ഒട്ടകത്തിന്റെ മുകളിൽ കയറി, അതിന്റെ മുകളിൽ കയറിയിരുന്നു. ശൻതലഖ യഖൂദു ബിർറാഹിലത ഹത്ത അതൈന الجيش, അങ്ങനെ അദ്ദേഹം മുന്നിൽ നടന്നു. അത് സ്ത്രീകളുടെ ഒപ്പം നടക്കുന്ന സമയത്ത് പാലിക്കേണ്ട മര്യാദകളിലൊന്നാണ്. സ്ത്രീയുടെ പിന്നിൽ നടക്കുന്നതിനേക്കാൾ നല്ലത് മുൻപിൽ നടക്കുന്നതാണ്. കാരണം പിന്നിൽ നടക്കുന്ന സമയത്ത് സ്ത്രീകളുടെ ശരീരം കാണാൻ അത് കാരണമാകും. അതുകൊണ്ട് അദ്ദേഹം മുന്നിൽ നടന്നു. സുബ്ഹാനല്ലാഹ്, അവരുടെ അദബാണത്. ഇത്ര കാര്യങ്ങളാണ് അവർ ശ്രദ്ധിച്ചിരുന്നത്. അദ്ദേഹം മുന്നിൽ നടന്നു. അങ്ങനെ ഞങ്ങൾ മുസ്ലിമീങ്ങളുടെ സൈന്യത്തിന്റെ അരികിലെത്തി. അവർ അവിടെ ചൂട് കാരണത്താൽ, കടുത്ത ചൂട് കാരണത്താൽ, മുസ്ലിമീങ്ങളുടെ സൈന്യം ഒരു സ്ഥലത്ത് തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെത്തി. അങ്ങനെ ജനങ്ങൾ കാണുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകത്തിന്റെ മുകളിലിരിക്കുന്നതാണ്. സഫാൻ മുന്നിൽ നടന്നു വരുന്നു. ഫഖാലു മാ ഖാലു, അങ്ങനെ അവർ ജനങ്ങളിൽ ചിലർ പലതും പറഞ്ഞുണ്ടാക്കി. വഹലക മൻ ഹലക്, ആ വർത്തമാനം, ആ ഫിത്നയിൽ പല ആളുകളും നശിച്ചു. വകാനല്ലദീ തവല്ലൽ ഇഫ്ക അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ, അതിന് നേതൃത്വം കൊടുത്തത് പിശാജ് ഷെയ്ത്താൻ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂല ലഅനഹുല്ലാഹ്. പക്ഷെ അത് ആയിഷ റളിയല്ലാഹു അൻഹ അറിഞ്ഞിട്ടില്ല, ജനങ്ങൾ പറഞ്ഞുണ്ടാക്കിയതൊന്നും ആയിഷ അറിഞ്ഞിട്ടില്ല. അവർ പറയുന്നു സുമ്മ ഖദിംനൽ മദീനത ഫഷ്തകൈതു, അങ്ങനെ ഞാൻ മദീനയിലെത്തിയ ഉടനെ എനിക്ക് രോഗം ബാധിച്ചു. ഏതാണ്ട് ഒരു മാസക്കാലം ഞാൻ രോഗമായി കിടപ്പിലാണ്, പുറത്തേക്ക് ആളുകളോട് സംസാരമൊന്നുമില്ല, മദീനയിൽ എന്താണ് നടക്കുന്നത് എന്നൊന്നും അവരറിയുന്നില്ല. ജനങ്ങളാകട്ടെ ഈ വിഷയത്തിൽ കാട് കയറി പലതും സംസാരിക്കുന്നുണ്ട്, അതൊന്നും അവരറിയുന്നില്ല. വല അഷ്ഉറു ബിഷൈഇൻ മിൻ ദാലിക്, ഞാനൊന്നും അറിയുന്നില്ല. إِلَّا أَنِّي قَدْ أَنْكَرْتُ مِنْ رَسُولِ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ اللُّطْفَ الَّذِي كُنْتُ أَرَى مِنْهُ حِينَ أَشْتَكِي. എനിക്ക് രോഗം സംഭവിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കാണിക്കാറുണ്ടായിരുന്ന സൗമ്യതയ്ക്ക് ഒരു കുറവ് വന്നതായി എനിക്ക് അനുഭവപ്പെട്ടു എന്നതല്ലാതെ മറ്റൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. റസൂലുള്ളയുടെ സ്വഭാവത്തിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് രോഗമായാൽ അവിടുത്തെ അരികിൽ നിന്നുണ്ടാകുന്ന സൗമ്യത ഇപ്പോൾ കാണാനില്ല. അവിടുന്ന് വീട്ടിൽ വരും, സലാം പറയും, എന്നിട്ട് പറയും കൈഫത്തീക്കും, എന്താണ് വിശേഷങ്ങൾ എന്താണ് എന്ന് ചോദിക്കും. അതിനുള്ള മറുപടി കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചു പോകും. അതാകട്ടെ എൻ്റെ മനസ്സിനെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് റസൂലുള്ള ഇങ്ങനെ പെരുമാറുന്നത്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അസുഖം ഭേദമായി. റസൂലുള്ള വിശ്വാസം ഒന്നും പറഞ്ഞിട്ടില്ല, രോഗമുള്ളയാളോട് കൂടുതൽ വിഷമുള്ള കാര്യം പറഞ്ഞ് രോഗം കൂടുതൽ വർദ്ധിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു, എൻ്റെ രോഗം ഭേദമായി. അങ്ങനെ ഞാൻ ഒരു ദിവസം രാത്രിയിൽ ഉമ്മു മിസ്ബഹ് എന്ന സഹാബിയത്തിനോടൊപ്പം ഞാൻ രാത്രിയിൽ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പുറത്തേക്കിറങ്ങി. അങ്ങനെ ഞാൻ ദൂരെയുള്ളൊരു സ്ഥലത്ത് ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നു. എൻ്റെ പ്രാഥമിക കാര്യങ്ങൾ ഞാൻ നിർവഹിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിൽ ഉമ്മു മുസ്തഹ് അവരുടെ വസ്ത്രത്തിൽ ചവിട്ടി അവർ താഴെ വീണു. അപ്പോൾ ഉമ്മു മുസ്തഹ് അദ്ദേഹം അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഉമ്മു മുസ്തഹിന്റെയും മകനായ മിസ്ബഹിന്റെയും ചെലവ് നോക്കിയിരുന്നത്. അവരെ നോക്കിയിരുന്നത് അബൂബക്കറാണ്. അബൂബക്കറുടെ കുടുംബമാണിവർ, മക്കാരാണ്, മദീനയിലേക്ക് ഹിജ്റ വന്നതാണ്. അങ്ങനെ അവർ വീഴാൻ പോയപ്പോൾ അവർ പറഞ്ഞു തഈസ മിസ്ബഹുൻ, മിസ്ബഹ് നശിക്കട്ടെ എന്ന് അവർ പറഞ്ഞു. അവരുടെ മകനാണ് മിസ്ബഹ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ബിഇസ മാ ഖുൽത്, എന്താണ് അങ്ങനെ പറയുന്നത്, എന്ത് മോശമായ കാര്യമാണ് നിങ്ങൾ പറയുന്നത്. അതസുബീന റജുലൻ ഷഹിദ ബദ്ര, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മിസ്ബഹ് നിങ്ങളുടെ മകനെയാണോ നിങ്ങൾ ചീത്ത പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഐ ഹൻതാ, എന്താണ് ആയിഷ നിങ്ങൾ ഈ പറയുന്നത്. അവലം തസ്മഈ മാ ഖാല, മിസ്ബഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ അറിഞ്ഞിട്ടില്ലേ, ആയിഷ നിനക്ക് വിവരം കിട്ടിയിട്ടില്ലേ. വല്ലാഹി മാ അസുബ്ബുഹു ഇല്ലാ ഫീക്, ഞാൻ മിസ്ബഹിനെ ചീത്ത പറയാനുള്ള കാരണം ആയിഷ നീയുമായുള്ള വിഷയമാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു വമാ ഖാൽ, എന്താണ് മിസ്ബഹ് പറയുന്നത്. അവർ പറഞ്ഞു നാട്ടിൽ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കഥകളെക്കുറിച്ച് ഉമ്മു മിസ്ബഹ് ആയിഷ റളിയല്ലാഹു അൻഹയെ അറിയിച്ചു. അവർ പറയുന്നു ഫജ്ദത്തു മറദൻ അലാ മറദി, അങ്ങനെ എൻ്റെ രോഗം വീണ്ടും വർദ്ധിച്ചു. അസുഖം മാറിയതാണ്, അസുഖം വീണ്ടും വർദ്ധിച്ചു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് തിരിച്ചെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നു, ആയിഷയോട് സലാം പറഞ്ഞു. കൈഫത്തീക്കും, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ റസൂലുള്ളയോട് ചോദിച്ചു, അതഅ്സനു ലി അൻ ആതി അബവയ്യ, നബിയെ ഞാനൊന്ന് വാപ്പയുടെയും ഉമ്മയുടെയും അടുക്കൽ പോകട്ടെ.